2024 നവംബർ 25 തിങ്കളാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. കുസാറ്റ് ദുരന്തം, കണ്ണീരോർമ്മ, ബാക്കിയെല്ലാം കടലാസിൽ ഒതുങ്ങി. അരുൺ പ്രസന്നൻ എഴുതുന്നു, ആഘോഷരാവിൽ പതിയിരുന്ന വൻ ദുരന്തം, അപ്രതീക്ഷിതമായി എത്തിയ അപകടം, 4 വിദ്യാർത്ഥികളുടെ ജീവൻ കവർന്ന രാത്രി. കുസാറ്റ് ദുരന്തത്തിന് ഇന്ന് 1 വർഷം തികയുകയാണ്. പരസ്പരം പഴിചാരലും കൈമലർത്തലുകളുമെല്ലാം ഏറെ കണ്ട ദുരന്തത്തിൽ നഷ്ടം 4 കുടുംബങ്ങൾക്ക് മാത്രം. അന്വേഷണങ്ങൾ വിവിധ തലങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും ആരുടെയൊക്കെയോ വാമൂടി കെട്ടാനെന്ന പോലെയായിരുന്നു അതെല്ലാം. കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല. പ്രഖ്യാപനങ്ങൾ പലതും പലരും നടത്തിയെങ്കിലും അതെല്ലാം അങ്ങനെ തന്നെ ഇല്ലാതായി. മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ നൽകിയ 5 ലക്ഷം രൂപ മാത്രമാണ് സംഭവത്തിലെ ഏക ആശ്വാസം. സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് ആശ്വാസ വാക്കുകൾ അല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. 2023 നവംബർ 25 നാടിനെ നടുക്കെ കുസാറ്റ് ദുരന്തം ഉണ്ടായത്. സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ ടെക് ഫെസ്റ്റിന്റെ അവസാന ദിവസം ബോളിവുഡ് ഗായിക നിഖിത ഗാന്ധിയുടെ ഗാനസന്ധ്യയ്ക്കായി 100 കണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ യുവാക്കളുടെ ഒഴുക്കായിരുന്നു. രാത്രി 7 മണിയോടെ ഉണ്ടായ പെരുമഴ എല്ലാ സന്തോഷങ്ങൾക്കും മീതേക്ക് ദുരന്തമായി ഇടിച്ചുകുത്തി പെയ്തിറങ്ങി. നനയാതിരിക്കാൻ വിദ്യാർത്ഥിക്കൂട്ടം ഒന്നാകെ അർദ്ധവൃത്താകൃതിയിലുള്ള ആ ഓഡിറ്റോറിയത്തിലേക്ക് ഇരച്ചുകയറി. റോഡ് നിരപ്പിൽ നിന്ന് താഴേക്കുള്ള ചെരുവിലാണ് ഓഡിറ്റോറിയം. താഴേക്കിറങ്ങാൻ 3 കവാടങ്ങൾ, നടുവിലെ കവാടത്തിൽ നിന്ന് താഴേക്ക് 11 സിമന്റ് പടികൾ. ഗേറ്റ് തുറന്നപ്പോഴുണ്ടായ തള്ളലിൽ സിമന്റ് പടികളിലേക്ക് കമിഴ്ന്നു വീണവരാണ് ദുരന്തത്തിന് ഇരകളായത്. പടികൾക്ക് വീതി കുറവായിരുന്നു. ഇടിച്ചിറങ്ങാൻ കൈവരി പോലും ഇല്ലായിരുന്നു. ഒരു കൂട്ട ദുരന്തമൊന്നും ആരുടെയും വിദൂര ചിന്തകളിൽ പോലും ഉണ്ടായിരുന്നിരിക്കില്ല. പക്ഷേ സംഭവിച്ചത് നേരെ വിപരീതമായി. തിക്കിലും തിരക്കിലും 4 പേരുടെ ജീവൻ പൊലിഞ്ഞു. 4 കുടുംബങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പൊലിഞ്ഞു. കുസാറ്റ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ ബിടെക് വിദ്യാർത്ഥികളായ കൂത്താട്ടുകുളം, കിഴക്കൊമ്പ്, കൊച്ചുപാറയിൽ അതുൽ തമ്പി, പറവൂർ കുറുമന്തുരുത്ത് കോണത്തുവീട്ടിൽ ആൻഡ്രിഫ റോയി, കോഴിക്കോട് താമരശ്ശേരി, കോരങ്ങാട് തുവക്കുഞ്ഞിൽ വയലപ്പിള്ളയിൽ സാറ തോമസ് എന്നിവരും, ഫെസ്റ്റ് കാണാനെത്തിയ പാലക്കാട് മുണ്ടൂർ ഏഴക്കാട് കൈപ്പറമ്പിൽ ആൽബിൻ ജോസഫുമാണ് മരിച്ചത്. അപകടത്തിൽ 64 പേർക്ക് പരിക്കേറ്റു. അന്വേഷണം പ്രഹസനം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, സർവകലാശാല, സിൻഡിക്കേറ്റ്, പോലീസ് എന്നിങ്ങനെ വിവിധ തരങ്ങളിലാണ് അപകടത്തിന് പിന്നാലെ അന്വേഷണം നടന്നത്. എന്നാൽ അതിലൊന്നും പോലും കൃത്യമായി നടന്നില്ലെന്ന് പിന്നീട് ആരോപണങ്ങൾ ഉയർന്നു. അപകടത്തിന് കാരണമായ ദിഷ്ണ ടെക് ഫെസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായ വീഴ്ച സംഘാടകരായ വിദ്യാർത്ഥികളുടെയും പ്രിൻസിപ്പലിന്റെയും തലയിൽ വെച്ച് സർവകലാശാല അന്ന് വിശദീകരണ കുറിപ്പിറക്കി. ആദ്യമേ തലയൂരി സംഘാടക സമിതി നൽകിയ നോട്ടീസിൽ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന സംഗീത പരിപാടി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഇതറിഞ്ഞിട്ടും പ്രിൻസിപ്പൽ ബന്ധപ്പെട്ടവരെ അറിയിച്ചില്ലെന്നുമായിരുന്നു മറ്റൊരു വിശദീകരണം. ഇതെല്ലാം പിന്നീട് ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു. പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടിട്ടും സുരക്ഷ ഒരുക്കാൻ പോലീസിനെ ബന്ധപ്പെടാൻ തയ്യാറാകാൻ രജിസ്ട്രാറുടെ ഓഫീസാണെന്നും കണ്ടെത്തലുണ്ടായി. CSES സീനിയർ ഫെലോ KK കൃഷ്ണകുമാർ, കൺവീനറായ സിൻഡിക്കേറ്റിന്റെ 3-അംഗ ഉപസമിതി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ രജിസ്ട്രാർ ഓഫീസറായിരുന്നു സംശയനിഴിൽ. ഇതേ തുടർന്ന് രജിസ്ട്രാർ ഓഫീസിലെ ഡെപ്യൂട്ടി രജിസ്ട്രാറെ സ്ഥലം മാറ്റി. സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പാളായിരുന്ന ദീപക് സാഹുവിനെ മാറ്റി ഡോക്ടർ ശോഭ സൈറിസിനെ നിയമിച്ചതും ഈ റിപ്പോർട്ടിന് പിന്നാലെയായിരുന്നു. നടപടികൾ ഇതിലൊതുങ്ങി. ഡോക്ടർ ശശി ഗോപാലൻ, ഡോക്ടർ VJ ലാലി എന്നിവരായിരുന്നു ഉപസമിതിയിലെ മറ്റ് അംഗങ്ങൾ. പെരുമാറ്റച്ചട്ടം കടലാസിൽ. കുസാറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ക്യാമ്പസുകളിൽ പരിപാടികൾ നടത്തുമ്പോൾ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടം തയ്യാറാക്കാൻ സമിതി രൂപീകരിച്ചെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അന്ന് പറഞ്ഞിരുന്നു. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ്, സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ രാജശ്രീ MS, സ്കൂൾ ഓഫ് എൻവയൺമെന്റൽ സയൻസസ് മേധാവി ഡോക്ടർ ബൈജു KR എന്നിവരടങ്ങിയ സമിതിയെ നിയോഗിച്ചു എന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. കുസാറ്റ് ദുരന്തം വിസ്മൃതിയിലായതോടെ ഈ സമിതിയും പെരുമാറ്റച്ചട്ടവുമെല്ലാം കടലാസിലൊതുങ്ങി. ആൾക്കൂട്ടമുള്ള പരിപാടികൾ നിയന്ത്രിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും സ്പെഷ്യൽ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന ചട്ടപ്രകാരം അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്ന മാർഗരേഖ പുറത്തിറക്കുമെന്ന് അന്ന് ADGP ആയിരുന്ന MR അജിത് കുമാർ പ്രഖ്യാപിച്ചിരുന്നതും പാഴ്വാക്കായി. ദുരന്തത്തിന് ഇതിനു പിന്നാലെ കുസാറ്റിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് നിബന്ധനകൾ ഉൾക്കൊള്ളിച്ച് മാർഗരേഖ പുറത്തിറക്കിയിരുന്നു. പക്ഷെ അതിനുശേഷം നടന്ന ഒരു പരിപാടിയിൽ പോലും ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടില്ല. 4 ജീവനുകൾ പൊലിഞ്ഞ അർദ്ധ വൃത്താകൃതിയിലുള്ള ഓഡിറ്റോറിയം പിന്നെ തുറക്കപ്പെട്ടിട്ടില്ല. ഓഡിറ്റോറിയം പോരായ്മകൾ പരിഹരിച്ച് നവീകരിച്ച് ഉപയോഗ യോഗ്യമാക്കാമെന്ന് അന്നത്തെ അന്വേഷണ സമിതികൾ നിർദ്ദേശിച്ചിരുന്നെങ്കിലും അതൊന്നും ഒരു വർഷമായിട്ടും പാലിക്കപ്പെട്ടില്ല. അന്ന് കയർ കെട്ടി തിരിച്ച് പ്രവേശനം നിരോധിച്ച ഇവിടം ഇപ്പോഴും ദുരന്ത സ്മാരകമായി അങ്ങനെ തന്നെ തുടരുന്നു.